പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് അതും ചിന്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആറാം കാഹളത്തിനും ഏഴാം കാഹളത്തിനും ഇടയ്ക്ക് രണ്ട് ദർശനങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് പരിശുദ്ധ സഭയെ സംബന്ധിച്ചുള്ളവയാണ്. ഒന്ന് ഒരു ചെറുപുസ്തകം എഴുതിയ മാലാഖയും രണ്ട് സാക്ഷികളുടെയും ദർശനം. ലോകാന്ത്യത്തിൽ സഭയുടെ ദൗത്യവും സ്ഥിതിയും എന്താണ് എന്നുള്ളതായിരുന്നു ഈ ദർശനത്തിൽ കൂടെ യോഹന്നാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. കൂടാതെ പരിശുദ്ധ സഭയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. ആദ്യ ദർശനം നമ്മൾ കാണുന്നത് പ്രകാശധാരിയായ ഒരു മാലാഖ നേരിട്ടിറങ്ങി വന്ന് സുപ്രധാനമായ ദൂത് കൈമാറുന്നു. മാലാഖയുടെ കയ്യിൽ നിന്ന് തുറന്ന പുസ്തകം വാങ്ങി തിന്നുക എന്നുള്ള ശബ്ദമാണ് യോഹന്നാൻ കേട്ടത്. അത് വശിച്ചപ്പോൾ തേൻ പോലെ മധുരമുള്ളതായിരുന്നെങ്കിലും വയറിന് കയ്പുള്ളതായിരുന്നു. അത് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇത് മനുഷ്യ രക്ഷയെ കുറിച്ചുള്ള പ്രവചനം ആയിട്ടായതുകൊണ്ടാണ് അത് മധുരതരം ആയിരുന്നത്. മനുഷ്യൻ ജീവൻ പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് അത് മധുരകരമായിട്ട് തീർന്നത്. പക്ഷെ അതിന്റെ വിധിവാചകങ്ങൾ അത് ഉൾക്കൊള്ളുന്നത് കൊണ്ട് അത് കൈപ്പുള്ളതായിട്ട് ഭവിച്ചു. അതാണ് അത് വയറിന് കൈപ്പായി തീർന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ കണ്ടത്. വീണ്ടും പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ ദേവാലയം അടക്കുന്നതും രണ്ട് സാക്ഷികളുടെയും ദർശനമാണ് കണ്ടത്. അത് നാശത്തിൽ ദേവാലയം അളക്കുന്നത് ദേവാലയവും അതിലെ ബലിപീഠവും ദേവാലയത്തിൽ ആരാധിക്കുന്നവരെയും അളക്കുന്നത് ആ ദേവാലയത്തിന് ഉള്ള ഒരു സംരക്ഷണം എന്നുള്ള നിലയിലാണ് അതിനെ കാണുന്നത്. നാശത്തിൽ നിന്ന് ദൈവജനത്തെ സംരക്ഷിക്കും, എമ്പുരാൻ കാക്കും എന്നുള്ളതാണ് ഈ അളക്കുക എന്നുള്ളതിൽ നിന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. രണ്ട് സാക്ഷികൾ എന്നത് എന്ന പ്രതീകത്തിൽ കൂടെ ലോകത്ത് സാക്ഷ്യം വഹിക്കുന്ന, ദൈവത്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന, കർത്താവിന്റെ ജീവിക്കുന്ന സഭയാണ് എന്നാണ് അത് പറഞ്ഞത്. അത് മോശയുടെയും ഏലിയാരുടെയും മാതൃകയിലാണ് അതിനെ അവതരിപ്പിച്ചത്. മഴ പെയ്യാതെ ആകാശം അടയ്ക്കുവാനായിട്ടുള്ള ശക്തി രാജാക്കന്മാർ പുസ്തകത്തിൽ നിന്ന് ആഹാബ് രാജാവിനോട് എലിയാ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് വരെ ഇനി മഴ പെയ്യുകയില്ല. അങ്ങനെയുള്ള ശക്തിയുള്ള ഏലിയാവും ബാധകൾ വരുത്തുവാൻ കാരണഭൂതനായ മോശയും അങ്ങനെ രണ്ടുപേരുടെ മാതൃകയിലാണ് ഈ സാക്ഷികളെ പറഞ്ഞിരിക്കുന്നത്. ഈ സാക്ഷികളെ പറ്റി പറയുമ്പോൾ ഭൂമിയുടെയും കർത്താവിന്റെയും സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും നിലവിളക്കും എന്നും പറഞ്ഞു. നിലവിളക്ക് ലോകത്തിന് വിളിച്ചു കൊടുക്കുന്ന സഭയാണ്. വൃക്ഷം ഒലിവൃക്ഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റേതായിട്ടുള്ള പ്രവാഹമാണ്. പരിശുദ്ധാത്മാവിൽ പ്രവാഹം ഉണ്ടാകുമ്പോഴാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം ഉണ്ടാകുമ്പോഴാണ് ദേവാലയം പ്രശോഭിക്കുന്നത്. വിളക്കിൽ എണ്ണ ഒഴുകുമ്പോഴാണ് വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നത്, അത് പ്രകാശപൂരിതമാകുന്നത്. മനുഷ്യ ജീവിതങ്ങളിലും ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ് അവിടെയും ലോകത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് യഹോവയുടെ സന്നിധിയിൽ ഇസ്രയേലിന് വേണ്ടി രാജത്വ പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നവരാണ് എന്നുള്ളതാണ് ഇതിന്റെ സാക്ഷികളെ കുറിച്ചും പറഞ്ഞത്. ഈ സാക്ഷികളുടെ പ്രവചനത്തിന്റെ സമയത്ത് അവർക്ക് കമാനുഷ്ഠിത ശക്തികൾ ലഭിക്കും. വാക്കുകൾ പരിശുദ്ധാത്മ നിറവുള്ളതും ശത്രുവിനെ നശിപ്പിക്കുവാൻ തക്ക പ്രാപ്തി ഉള്ളതുമാണ്. എന്നാൽ പരിമിതമായി ഈ കാലഘട്ടം കഴിയുമ്പോൾ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരെ കൊന്നുകളയും. നമ്മൾ ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് ഈ ഭാഗത്താണ് ആദ്യമായിട്ട് ഇത് കാണുമെന്ന് പറഞ്ഞു. സാക്ഷികളുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാതെ വീഥികളിൽ കിടക്കും. അത് അവരോടുള്ള അവഹേളനത്തിന്റെയൊക്കെ കാരണമാണ്. ഇവരുടെ മരണത്തിൽ ജാതികൾ സന്തോഷിക്കും. ജാതികൾ ആർത്തുല്ലസിക്കുന്ന ഒരു സമയമാണ് ആ മരണ സമയം കാണുന്നത്. ദൈവ നിഷേധികളായ ഭൂവാസികൾ എന്നുള്ള നിലയിലാണ് അവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവരുടെ സന്തോഷം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. മൂന്നര വർഷം, മൂന്നര ദിവസം കഴിയുമ്പോൾ ദൈവം അവർക്ക് ജീവൻ നൽകും. സാക്ഷികൾ ഇരുവരും മറ്റുള്ള ഭൂവാസികൾ നോക്കി നിൽക്കെ അവർ കാണുക സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അതോടൊപ്പം ഭൂകമ്പവും പട്ടണത്തിൽ പതിലൊന്ന് നശിക്കുകയും 7000 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ശേഷിച്ച ആളുകൾ ഭയപരവശരായി ദൈവത്തെ മുഖത്തപ്പെടുത്തുന്നു. അതാണ് 1-ാമത്തെ ഭാഗം. അപ്പോൾ ശിക്ഷകളോ ഭൂകമ്പമോ മരണമോ എന്തെങ്കിലുമുള്ള ഭൂലോകത്തുണ്ടാകുന്ന ശബ്ദപ്രകാശമോ അല്ല ഇവരുടെ ചലനമുണ്ടാക്കുന്നത്. നേരെ മറിച്ച് ഈ രക്തസാക്ഷി ഈ സാക്ഷികളുടെ അവർക്ക് ജീവൻ കൊടുക്കുന്നതാണ്. മൂന്നര ദിവസം അവരവഹേളിച്ച് പരിഹാസപാത്രമായി അവിടുത്തെ പത്തന വീതികളിൽ കിടന്ന ഈ സാക്ഷികൾ അവർക്കാണ്ട് ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചലനമുണ്ടാകുന്നു, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മളെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് 11-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള ഭാഗത്താണ് ഈ 7-ാമത്തെ കാഹളത്തെ കുറിച്ച് കാണുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഈ പുസ്തകം ഈ വെളിപാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ 11-ാം അധ്യായം എന്ന് ഞാൻ ആദ്യമായി തുടക്കത്തിൽ പറഞ്ഞു. അത് ഈ 7-ാമത്തെ കാഹളത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഈസ് ഇൻ ദി റെവലേഷൻ ചാപ്റ്റർ 11. It's important lies in the fact that it contains the deliberate summary of the rest of the book. What makes this passage difficult is that it seems to indicate that things have come to an end in final victory, while there is still half the book to go. The explanation, as we have seen, is that this passage is the summary of what is still to come. ഈ നടക്കാനുള്ളതിന്റെ ഒരു സമ്മറി ആയിട്ട് തന്നെ കാണാം. ഈ 4 വാക്യങ്ങളിൽ മാത്രം ഈ ഒരു കാഹളത്തെ നമുക്ക് ഒതുക്കി നിർത്താൻ ഒക്കത്തില്ല. അത് 20-ാം അധ്യായം വരെയും ഇതിന്റെ ഈ കാഹളത്തിന്റെ ഇതായിട്ടുള്ള സന്ദേശമുണ്ട് എന്നാണ് പലരും പറയുന്നത്. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഉണ്ടാകുന്നത് വലിയ മൗനമാണ്. 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അരമണിക്കൂറോളം നിശബ്ദതയുണ്ടായി. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്നാൽ ഇവിടെ 7-ാം കാഹളം മുഴങ്ങിയപ്പോൾ സ്വർഗത്തിൽ ആരാധനയുടെ വലിയ ശബ്ദമാണ് കേൾക്കുന്നത്. സന്തോഷത്തിന്റെ ശബ്ദമാണ് അവിടെ ഉയരുന്നത്, ആരാധനയുടെ ശബ്ദം. ഈ 11-ാം അധ്യായത്തിൽ 14 വരെയുള്ള ഭാഗം നമ്മൾ നോക്കുമ്പോൾ 10-ും 11-ും നമ്മൾ ഈ ഇതുവരെയുള്ള ഭാഗം നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ ഭൂമിയിൽ നിൽക്കുന്നതായിട്ടാണ്, ഭൂമിയിൽ നിന്നുകൊണ്ട് കാണുന്നതായിട്ടും അതിൽ പങ്കാളിയായി തീരുന്നതുമായിട്ടുള്ള ഒരു ദർശനമാണ് അവിടെ കണ്ടതെങ്കിൽ ഇവിടെ പെട്ടെന്ന് അതിന്റെ ആ ചിത്രം മാറുക. ഭൂമിയിൽ നിന്ന് അത് സ്വർഗത്തിലേക്ക് ഉയരുന്നു. ഒരർത്ഥത്തിൽ 7-ാം കാഹളം ഇനി സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സംഗ്രഹം മാത്രമാണ്. ഇതിനകത്ത് സ്വർഗീയ സൈന്യം പാടുന്നു, മൂപ്പന്മാർ സ്തോത്രഗീതം പാടുന്നതിനെ പറ്റി പറയുമ്പോൾ യോഹന്നാൻ ഇനിയുമുള്ള അധ്യായങ്ങളുടെ പ്രമേയം അങ്ങനെ അവതരിപ്പിക്കുക. 7-ാം കാഹളം കൂടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ അധ്യായത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല, ഈ 4 വാക്യങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. 20-ാം അധ്യായത്തിന്റെ 3 വരെ അത് ഉൾപ്പെടുന്നു. അത് ഊതിയപ്പോൾ യോഹന്നാൻ കേട്ടത് ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു, അതിനാൽ അവനെന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. 1-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നു 2-ാമത്തെ കച്ചം കഴിഞ്ഞു, 3-ാമത്തെ കച്ചം വേഗം വരുന്നു. അപ്പം നമ്മൾ ഈ 3-ാമത്തെ കച്ചം എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ആശയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. The second voice passed and behold the third comes quickly. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചിത്രം എന്ത് വലിയ സംഭവവികാസങ്ങളായപ്പോൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാ. പക്ഷേ യോഹന്നാൻ കാഹളം മൂടുമ്പോൾ 7-ാമത്തെ കാഹളം മൂടുമ്പോൾ നാം ന്യായമായും പ്രതീക്ഷിക്കുന്നത് 3 കഷ്ടം സംഭവിക്കുമെന്നാണ്. അപ്പോൾ 3-ാമത്തേത് ആ വലിയൊരു കഷ്ടവും ഇതിൽ നമുക്ക് പറയുവാൻ സാധിക്കാത്തതുമായ വിഷമകരമായിട്ടുള്ള സംഗതികളിലേക്ക് കടക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും പക്ഷെ ഇവിടെ കാണുന്നത് സ്വർഗീയമായ ആരാധനയാണ്, സ്വർഗീയ ആരാധന. ദൈവരാജ്യം സാത്താന്റെ രാജ്യത്തിന്റെ മേൽ ആധിപത്യം ചെലുത്തിയിരിക്കുന്നതും ദൈവത്തിന്റെ ഭരണം നിത്യമായി സ്ഥാപിതമായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർഗീയ മാലാഖമാര് പാടുന്നു. സ്വർഗീയ മാലാഖമാര് ദൈവത്തിന്റെ ആധിപത്യം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് നിത്യമായിട്ട് ദ സെവൻത് ഏഞ്ചൽ സൗണ്ടഡ് ആൻഡ് ദേർ വർ ഗ്രേറ്റ് വോയിസസ് ഇൻ ഹെവൻ സേയിങ് ദ കിങ്ഡം ഓഫ് ഹെവൻ The kingdom of this world has become the kingdom of our Lord and of this, his Christ, and he shall reign forever and ever. സ്വർഗത്തിലെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയപ്പോൾ സാത്താന്റെ സ്വർഗത്തിലെ ആരാധന തുടങ്ങിയപ്പോൾ സാത്താന്റെ രാജ്യം അവിടെ തകർന്നടിഞ്ഞു. ദൈവത്തിന്റെ ആധിപത്യം മനുഷ്യരുടെയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ലോകരാജ്യത്വം കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്നുള്ളതാണ് മലാഖമാര് അവിടെ കാണുന്നത്. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് അവര് അവിടെ പറഞ്ഞു. There is the victory in which the kingdom of the world becomes the kingdom of the Lord and of his anointed one. This is really the quotation from the Psalms 2:2. Sangeerthanam 2:2. Namda Kartavinum avante Christuvinum ennullathu. Naam Sangeerthanam 2-amathe bhagamaanu. Yehovaykkum avante abhishekathinum virodhamayi ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അതിന്റെ ഒരു ചിത്രമായിട്ട് അതിന്റെ പഴയ നിയമത്തിലുള്ള അതിന്റെ ഒരു വീക്ഷണമായിട്ട് അതിനെ കാണാവുന്നതാണ്. അനദർ വേ ഓഫ് സെയിങ് ദാറ്റ് മെസ്സിയാനിക് റെയിൻ ഹാസ് ബിഗൺ. മെസ്സിഹായ യുഗം, കർത്താവിന്റെ യുഗം, മെസ്സിഹാനിക് യുഗം ആഗതമായി. ക്രിസ്തുവിന്റെ രാജ്യം ലോകത്തിൽ ആഗതമായി എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. യുഗാന്ത്യത്തിൽ യഹോവയുടെ ആധിപത്യം ലോകമെന്നും സ്ഥാപിക്കപ്പെടുന്നുള്ളത് പഴയ നിയമ ഭാഗത്ത് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2:31-45 ഭാഗത്ത് അതിന്റെ ആധുനിക പറയുന്നുണ്ട്. ക്രിസ്തു യുഗാന്ത്യത്തിൽ യഹോവയുടെ ആധിപത്യം. സക്രിയ പ്രവാചന പുസ്തകം 14:9. ദാനിയൽ പ്രവാചന പുസ്തകം 2:31 ഭാഗത്ത്. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, ഇതിനിടെ നിങ്ങൾ വായിച്ചാലും മതി. ദൈവരാജ്യത്തിന്റെ പ്രത്യക്ഷ ലക്ഷണം ദൈവത്തിന്റെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ടുള്ള ആരാധനയാണ്. അതാണ് ഇവിടെ കാണുന്നത്. മാതാഹമാരവിടെ അതാണ് പാടുന്നത്. ദൈവത്തിന്റെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ടുള്ള ആരാധന അവിടെ നടക്കുന്നത്. 24 elders, 24 മൂപ്പന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗീയ ആരാധനയോടൊപ്പം സഭയുടെ പ്രതീകമായ 24 മൂപ്പന്മാരും ദൈവത്തെ ആരാധിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ചപ്പോൾ പറഞ്ഞതാണ്. 4:4 അവിടെ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. ഇത് സഭയുടെ ഒരു പൊതുവായ ചിത്രം എന്നുള്ള നിലയിൽ നമ്മൾ അന്ന് കണ്ടതാ. ദ മാനർ ഓഫ് ദർ അഡറേഷൻ, ദ റോസ് ഫ്രം ദർ സീറ്റ് ആൻഡ് ഫെൽ അപ്പോൺ ദർ ഫേസസ് ആൻഡ് വർഷിപ് ഗോഡ്. ദ ഡിഡ് ഇറ്റ് വിത്ത് റെവറൻസ് ആൻഡ് ഹ്യൂമിലിറ്റി. അവര് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തെ ദൈവത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണ് ദൈവത്തെ ആരാധിക്കും. സിംഹാസനത്തിനോട്ടിരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കവിണ്ണു വീഴുക എന്ന് പറയുമ്പോൾ പരിപൂർണമായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ആധിപത്യം അംഗീകരിക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ കുമ്പിട്ട് നമസ്കരിക്കുന്ന പാരമ്പര്യമാണുള്ളത്. നമ്മളിപ്പോൾ നോമ്പിന്റെ സമയമാകുമ്പോൾ നമ്മളത് വളരെ അശ്രദ്ധയായി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചുള്ളവർ അങ്ങനെ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കൈ മലർത്തി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ചില പ്രത്യേക നിമിഷങ്ങളിൽ തമ്പുരാന്റെ കൈകളിൽ കൊടുക്കുമ്പോൾ അവർ കവന്നു വീഴാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച വേദഭാഗത്ത് വരുമ്പോൾ കനാനയക്കാരന്റെ കർത്താവിന് മുമ്പ് കവന്നു വീണു, കുഷ്ഠരോഗി കർത്താവിന്റെ കവന്നു വീണു എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തുവും ഗെത്സെമനാ തോട്ടത്തിൽ വെച്ച് കവണ്ണു വീണ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒന്നും ഇല്ലാതെ നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവഹിതത്തിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കുന്നതാണ്. ആ സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ കവണ്ണു വീഴുവാൻ തക്കവണ്ണം ഇടയാവുന്നത്. കവണ്ണു വീഴുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളെയും നമ്മുടെ തൊഴിലത്തെയും നമ്മുടെ അഹങ്കാരത്തെയും ഒക്കെ ദൈവസന്നിധിയിൽ ഇല്ലായ്മ ചെയ്യുന്നത്, അങ്ങനെ മുട്ടുമുടക്കുന്ന ഒന്നായിട്ടൂടെ നമ്മുടെ പ്രാർത്ഥന തീരണം. നമ്മള് പെരിഫുള്ളായിട്ട് മുട്ടുമുടക്കുക എന്നുള്ളതല്ല, അതിലേക്ക് ഉപരിയായി നമ്മൾ നമ്മുടെ സ്വയത്തെ കൊണ്ട് ഹരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമുടക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രോസ്ട്രേഷൻസ് ഒക്കെ അത് അർത്ഥവത്തായി തീരുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ അർത്ഥവത്തായി മുട്ടുകുത്തൽ എന്ന് പറയുമ്പോൾ ഓരോ മുട്ടുകുത്തലും നമ്മുടെ സ്വയം നമ്മുടെ പ്രമാണത്തും എല്ലാം നമ്മൾ അസമർപ്പിക്കുന്നതായിട്ട് തീരണം. അങ്ങനെ വരുമ്പോഴാണ് അത് അർത്ഥബോധമായി തീരുന്നത്. ഇരുന്നവനും ഇരിക്കുന്നവനുമായുള്ളവേ, ഇരുന്നവനും ഇരുന്നവനുമായുള്ളവേ, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, 17-ാമത്തെ വാക്യം, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹു ഈസ് ആൻഡ് ഹു വാസ് എന്നുള്ളതാണ് ദൈവത്തെ, മൂപ്പന്മാർ ദൈവത്തെ സംബോധന ചെയ്യുന്നത്. ദൈവരാജ്യം സ്ഥാപിതമായി ദൈവ സാന്നിധ്യം മനുഷ്യർക്ക് പൂർണ്ണമായി ലഭ്യമായതുകൊണ്ടാണ് വരുവാനുള്ളവൻ എന്ന് പറഞ്ഞത്. നേരത്തെ അങ്ങനെയല്ലാരും നമ്മൾ പറഞ്ഞത് വരുവാനുള്ളവൻ എന്നുള്ള രീതിയിൽ നമ്മൾ വരുവാനുള്ളവൻ എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ വന്നവൻ എന്നുള്ള ഒരർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. Saying, we give thanks of God Almighty, which art and was and art to come, because thou hast taken to thee thy great power and hast reigned. അതോടൊപ്പം തന്നെ നമ്മള് ഒരു സഹസ്രാബ്ദ വാചകം, the victory leads to the time when God takes his supreme authority. That is to say, it leads to the 1,000-year reign of God, the millennium, the 1,000-year period of peace and prosperity. So, Srabdha Vajshaya Kurushulla, Adhyate, Uru Bhagam Ayatum, Iribude, Namaka, Uru Shikivarayata, Okum. The master of their adoration, they thankfully recognize the right of our God and Savior to rule and reign over the world. They recognize the right of our God. Second, they thankfully observe his actual possession to them and reign over them. They give them thanks because he has taken to him his power and asserted his right, exerted his power, and so turned title into possession. മൂന്നാമത്തെ, റിജോയ്സ് ദാറ്റ് ദിസ് ഹിസ് റെയിൻ ഷാൽ നെവർ എൻഡ്, ഹി ഷാൽ റെയിൻ ഫോർ എവർ ആൻഡ് എവർ. സഹസ്രാബ്ദ ആയിരം വർഷം ഉള്ള ഭരണം എന്ന് പറയുമ്പോൾ അത് നീണ്ട സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുമ്പോൾ അതിന് സമയമില്ല, നമുക്ക് അളക്കുവാൻ കഴിയുന്നതിലപ്പുറമായിട്ടുള്ള ദിവസം എന്നുള്ള നിലയിലാണ് അതിനെ കാണുന്നത്. നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ നിന്നെ സ്തുതിക്കുന്നു എന്ന് അവിടെ പറയുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവം തന്റെ ശക്തി പ്രകടമാക്കി തുടങ്ങിയിരിക്കുന്നു. അവിടുന്ന് ലോകത്തെ വിധിക്കുന്നു, തൽഫലമായി ദൈവവിരോധികൾ രോഷാകുലരാകുന്നു. അവരുടെ രോഷത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താന അവൻ സഭയെ ഇല്ലായ്മ ചെയ്യുവാനായി ശ്രമിക്കുന്നു. അവന്റെ വിദ്വേഷം ഒന്നിനും ഉപകരിക്കുന്നില്ല. ദൈവകോപം സാത്താന്റെയും അവന്റെ അനുയായികളുടെയും മേൽ പതിക്കും. തിന്മയുടെ ശക്തികൾ നശിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പോരാടുന്നതിലും ദൈവകോപത്തിനിരയായി നശിക്കുക തന്നെ ചെയ്യും. ഇതൊരു ഫൈനൽ അറ്റാക്ക് എന്നുള്ള നിലയിൽ ഇതിനെ കാണുന്നില്ല. At the end of the millennium, there is to come the final attack of all the hostile powers. They will be finally defeated and then will follow the last judgment. Avasanam, Nayavidhi. ഇതിനെട്ടാമത്തെ വാക്യത്തിൽ നിന്റെ കോപവും വന്നു, മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലം വന്നു. ജഡ്ജ്മെന്റിന്റെ കാലം, അന്തിമ ന്യായവിധിയിൽ പ്രതിഫലം പ്രാപിക്കുന്നതിന് വിശുദ്ധന്മാരും പാപികളും ഒരുപോലെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള ഭാഗം, അതോടൊപ്പം തന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യം. അവിടെ കലറുകളുള്ളവർ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നമ്മിൽ നിന്നവർ ജീവന് വേണ്ടിയും ന്യായവിധിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന സമയം വരുന്നു എന്നുള്ള ഭാഗവും നമുക്ക് അവിടെ കാണുവാനായിട്ടും. വെളിപാട് പുസ്തകം 20:12-15 വരെയുള്ള ഭാഗം, യോഹന്നാൻ 5:28-29 വാക്യം. കല്ലറകളുള്ളവർ അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായി, തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായി പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. വെളിപാട് പുസ്തകം 20:12-15 വരെയുള്ള വാക്യം, മരിച്ചവർ ആപാദവൃക്ഷം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകം തുറന്നു, ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ന്യായവിധിയും ഉണ്ടായി. അപ്പോൾ ആ ഒരു ന്യായവിധിയെ കുറിച്ചുള്ള ഒരു ചിത്രം അവിടെ കാണുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ ഉദ്ധാനം ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുന്നതിന് അതിന് യാതൊരു വലിപ്പച്ചെറുപ്പമില്ല, ഒരു വ്യത്യാസവുമില്ല എന്നുള്ളത് യോഹന്നാൻ അടിവരയിട്ട് ഓർമ്മിക്കുക. നമ്മൾ പലപ്പോഴും മരിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട് ഡെത്ത് ദ ലെവലർ. അപ്പം എത്ര പണമുണ്ടെങ്കിലും എത്ര സ്വാധീനമുണ്ടെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഒരുപോലെ ആയിത്തീരും. ജഡ്ജ്മെന്റിന്റെ സമയത്തും അങ്ങനെ യാതൊരു ഡിസ്ക്രിപ്ഷനും ഇല്ല, എല്ലാവരും ഒരുപോലെ ഉയർത്തി നിൽക്കും. ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ട ഒരു സമയമുണ്ട്. And the nations were angry, and thy wrath is come, and the time of the dead, and they should be judged, and that thou shouldest give reward unto the servants and prophets, and the saints, and them that they fear thee, small and great, and shouldest destroy them which destroy the earth. It is a time when God was taking a judgment upon the enemies of his people. It was the time in which he was beginning to reward his people faithful services and suffering, and their enemies could not bear it. So ee prathifalam kodukkunna samayathe വിശ്വസ്തരായിരുന്ന ആളുകൾക്ക് അത് വലിയ സന്തോഷം നൽകുന്ന സമയമാണ്. പക്ഷെ എനിമീസിന് ഇത് ഒരു രീതിയിലും സഹിക്കുവാൻ കഴിയുന്ന, അവർക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയുന്ന ഒരു സമയമല്ല. വിശ്വാസികൾക്കുള്ള പ്രതിഫലത്തിന്റെ അവസരം മാത്രമല്ല അന്ത്യന്യായവിധി, സഭയെ നശിപ്പിക്കുന്നവർക്കുള്ള വിധി കൂടിയാണ് ഈ അന്ത്യന്യായവിധി. സഭയെ, അപ്പോൾ ഈ രക്തസാക്ഷികളെ സംബന്ധിച്ച് ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു സമയമാണ്. പക്ഷെ സഭയെ നശിപ്പിച്ചവരെ സംബന്ധിച്ച് അത് നോക്കുമ്പോൾ ഇത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. രണ്ട് തെസ്സലോനിക്ക് 1:6-7 വാക്യം, 2 തെസ്സലോനിയൻസ് 1:6-7 വാക്യം, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുന്ന സമയം. അപ്പോൾ ഇതൊരു പ്രതികാരത്തിന്റെ സമയമാണ്. വിശ്വസ്തരായിരിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടുമ്പോൾ എളിമകളായിരുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് വലിയ പ്രയാസം ഉളവാക്കുന്നതാണ്. അവർക്ക് വേദന അവർക്ക് സഹിക്കുവാൻ പാടില്ലാത്തതാണ്. ഇവിടെ അഞ്ച് നാരിവൃത്തിയെ കുറിച്ചുള്ള ഉപദേശം മൂപ്പന്മാരുടെ പ്രാർത്ഥനയിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് നമ്മുടെ തിയോളജിയിൽ അവിടെ വ്യക്തമായിട്ടത് കാണുന്നുണ്ട്. ഇവിടെ വിശ്വാസ സത്യങ്ങൾ വെറും തത്വങ്ങളായി ചർച്ച ചെയ്ത് സൂക്ഷിക്കുന്നതല്ല, അത് ദൈവിക സ്തുതികളായും ആരാധനയുടെ ഭാഗമായിട്ടുമൊക്കെ അത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ദൈവിക സ്തുതിഗീതങ്ങളായ നമ്മുടെ തിയോളജിയും ദൈവശാസ്ത്രവും ഒക്കെ അതിന്റെ മാറുന്നുണ്ട്. വിശ്വാസം പരിരക്ഷിക്കപ്പെടുന്നത് ആരാധനയിൽ കൂടിയാണ്. സഭയുടെ പ്രാർത്ഥനകൾ സഭയുടെ വിശ്വാസ സത്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് കൂടിയാണ്. അപ്പോൾ ഈ തിയോളജിയുടെ ആരാധന എന്ന് പറയുന്നത് മുഴുവൻ സമയം ആരാധിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ആ തിയോളജിയുടെ ഭാഗവും നമ്മുടെ ഏറ്റുപറയുന്ന വിശ്വാസവും നമ്മുടെ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയുടെ വിശ്വാസങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് നമ്മുടെ ആരാധന എന്നുള്ളതും ഞാൻ ഒന്ന് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. Revelation 19th vakyam, we come back as it were the present. There is a vision of the heavenly temple open and the ark of the covenant. Two things are involved in the vision. The temple of God was opened in heaven. മലാഖിമാരുടെയും മൂപ്പന്മാരുടെയും സ്തുതിഗീതങ്ങൾക്ക് മറുപടിയായി ദേവാലയം തുറന്നു, നിയമപ്പെട്ടകം പ്രത്യക്ഷമായി. പഴയ നിയമത്തിൽ സാക്ഷ്യപ്പെട്ടവും നിയമപ്പെട്ടവും യഹോവയുടെ സജീവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. ദർശനയിലെ ദേവാലയത്തിൽ അത് അതിവിശുദ്ധ സ്ഥലത്താണ് പെട്ടകം സൂക്ഷിച്ചിരുന്നത്. പ്രതിഫലം നൽകുന്ന സമയത്ത് നിയമം പെട്ടകം കാണപ്പെട്ടു എന്നതിന്റെ അർത്ഥം ദൈവം ഇനി മനുഷ്യർക്ക് അപ്രാപ്തനായിരിക്കുകയില്ല എന്നാണ്. ജനങ്ങളുടെ മുഖ്യത്തിൽ ദേവാലയത്തിൽ മുഖാമുഖം കാണുന്ന രീതിയിൽ ദൈവം അവിടെ സന്നിഹിതനായിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. വെളിപാട് പുസ്തകം 22:13 ഞാൻ ആൽഫയും ഒമേഗയും ആ ഒന്നാമത് ഒടുക്കുന്നവനും ആകുന്നു, ആദിയും അന്തരും ആകുന്നു. ഇവിടെ 21:3 ഇവിടെ അതേ രീതിയിലുള്ളതാണ് കാണുന്നത്. സിംഹാസനത്തിൽ ഒരു മഹാസത്വം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരുടെ കൂടെ വസിക്കും, അവൻ അവരുടെ ഇടയിൽ ജനമായിരിക്കും. ഇത് ജനങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഇനിയും അകന്നിരിക്കുന്ന ഒരു അനുഭവമല്ല. ദി ആർക്ക് ഓഫ് ദ കവനന്റ് വാസ് ഇൻ ദ ഹോളി ഓഫ് ഹോളീസ്, ദ ഇൻസൈഡ് ഓഫ് വിച്ച് നോ ഓർഡിനറി പേഴ്സൺ കാൻ എവർ സീ, ആൻഡ് ഇൻ ടു വിച്ച് ഇവൻ ദ ഹൈ പ്രീസ്റ്റ് വെന്റ് ഓൺലി ഓൺ ദ ഡേ ഓഫ് അറ്റോൺമെന്റ്. ദിസ് മസ്റ്റ് മീൻ ദാറ്റ് നൗ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇസ് ഗോയിങ് ടു ബി ഫുള്ളി ഡിസ്പ്ലേഡ്. സെക്കൻഡ്, ദ reference of the ark of the covenant is as a reminder of God's special covenant with the people. Originally the covenant had been with the people of Israel, but now the new covenant is with all of every nation who love and believe in Jesus. God will not be false to his promises. Devathinte വാഗ്ദാനം നിറവേറ്റപ്പെടുന്നു എന്നുള്ളതും ഇതിനകത്ത് കാണുവാനായിട്ടും. ഈ നിയമപ്പെട്ടകം അഞ്ച് നാളിൽ വെളിപ്പെടും എന്നുള്ളത് കൂടുതൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസമാണ്. മറഞ്ഞിരുന്ന പെട്ടകം. യഹൂദാ പാരമ്പര്യം അനുസരിച്ച് ശലോമോന്റെ ദേവാലയം ബിസി 6-ാം നൂറ്റാണ്ടിൽ നശിപ്പിച്ചു. അന്ന് പ്രവാചകനായിരുന്ന യിരെമ്യാ പ്രവാചകൻ ഈ നിയമപൊട്ടവും കൊണ്ട് നേബോ പർവ്വതത്തിന്റെ അടിവാരത്തിലത് ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. മക്കാബിയർ പുസ്തകം 2-ാം അധ്യായം, 2 മക്കാബിയർ 2-ാം അധ്യായം 4 മുതലുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. എന്റെ ഒരു അപുസ്തകമുള്ളൂ, ഞാനത് വായിക്കാം. വിശുദ്ധ കൂടാരവും പേടകവും തന്റെ കൂടെ കൊണ്ടുവരണമെന്ന് ഒരു അരുളപ്പാട് ലഭിച്ചതിനെ തുടർന്ന് പ്രവാചകൻ കൽപ്പിച്ചതായും ദൈവം നൽകിയ അവകാശം കാണാൻ മോശ കയറിപ്പോയ ആ പർവ്വതത്തിലേക്ക് പ്രവാചകൻ കയറിയതായും ദേവികൾ കാണുന്നു. യിരെമ്യാ അവിടെ ഒരു ഗുഹ കണ്ടെത്തി കൂടാരവും പേടകവും സുഗന്ധപീഠവും അതിൽ വെച്ചു. പ്രവാചന കവാടം അടച്ചു മുദ്ര വെക്കുകയും ചെയ്തു. അയാളെ അനുഗമിച്ച ചിലർ വഴി അടയാളപ്പെടുത്തുവാൻ മുതിർന്നെങ്കിലും അവർക്ക് വഴി കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. യിരെമ്യാ ഇതറിഞ്ഞപ്പോൾ അവരെ ശകാരിക്കുകയും ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ദൈവം തന്റെ ജനങ്ങളെ വീണ്ടും ഒന്നിച്ചുകൂടി ജയകാട്ടും വരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും. അപ്പോൾ യഹൂദാ പാരമ്പര്യം അനുസരിച്ച് ദൈവത്തിന്റെ 2-ാമത്തെ വരവിലാണ് ഈ ഒളിച്ചു വെച്ച നിയമപ്രകാരം പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ കാരണത്തിന്റെ അവിടെ ഉള്ളത് അങ്ങനെ ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് നോക്കും. അവസാനമായിട്ട് ഇവിടെ പറയുന്നു 7-ാമത്തെ മുദ്രയും 7-ാമത്തെ കലശവും ഇവിടെ സംഭവിക്കുന്നത് പോലെ ഇവിടെയും മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും കന്മഴയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അന്ത്യം വന്നു കഴിഞ്ഞു എന്നുള്ളത് വിളിച്ചറിയിക്കുന്നതിന്റെ പ്രകൃതിയുടെ ഒരു സിംബലാണ് ഇത്. This is a picture of coming of the glory of God, a terrifying threat to his enemies, but an uplifting promise to the people of the covenant. കർത്താവിന്റെ 2-ാമത്തെ വരവ് സുനിശ്ചിതമാണ് എന്നുള്ളതും അത് ഉറപ്പാണെന്നും ഉള്ളതാണ് ഈ പ്രകൃതി ശക്തികളും പ്രകൃതിയുടെ ഇതുപോലെയുള്ള സർവവികാസങ്ങളും എന്ന് യോഹന്നാൻ ഇവിടെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ ഭാഗത്ത് 7-ാമത്തെ കാഹളത്തിന്റെ മുഴുവൻ എന്ന് പറയുവാനായിട്ട് ഒക്കത്തില്ല. ആദ്യ ഭാഗത്തിന്റെ തുടർന്നുള്ളതിന്റെ ഒരു സമ്മറി എന്നുള്ള നിലയിലാണ് ഈ 4 വാക്യങ്ങളിലും ഇത് പറഞ്ഞത്. ഇപ്പോൾ 11-ാം അധ്യായം ഇവിടെ അവസാനിച്ചു. ഞാനിനി ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് ചില ചിന്തകൾ ഞാൻ ഒന്ന് ഓർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ആദ്യം ആന്റി ക്രൈസ്റ്റിനെ കാണുന്നത് 11-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ്. But the general principle that Antichrist stands for the power in the universe which is against God. Just as the Christ is the Holy One and the anointing King of God, so the Antichrist is the unholy one and the King of all evil. Just as Christ is the incarnation of God and goodness, so Antichrist is the incarnation of the devil and evil. പൊതുവായിട്ട് ഇത് ദൈവത്തിന്റെ എതിരായിട്ടുള്ള ഒരു ശക്തി എന്നുള്ള നിലയിലാണ് ആന്റി ക്രൈസ്റ്റിനെ കാണുന്നത്. ദൈവം ജലധാരണം ചെയ്തതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഉള്ള ഒരു ശക്തിയാണ് പാപത്തിന്റെ അല്ലെങ്കിൽ തിന്മയുടെ ശക്തി. ആദ്യം നമുക്കറിയാം ലോകം ഉണ്ടാകുമ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഇരുളും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. വെളിച്ചത്തിനോടൊപ്പം തന്നെ ഉണ്ടായതാണ് ഇരുളിന്റെ ശക്തിയും. അപ്പോൾ ലോകത്ത് അങ്ങനെയുള്ള ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളത് പഴയ നിയമകാലം മുതൽ തന്നെ ഉള്ള ഒരു ചിന്തയാണ്. The Babylonians have sentenced that the creation of the world, the myth painted the picture of creation in terms of struggle between Marduk, the creator of Tiamat, the dragon, who stands for the premier chaos. There was a further belief that this struggle between God and the chaos would be repeated before the world came to the end. ലോകാവസാനം വരെയും ഈ ഒരു ഫൈറ്റ് നിലനിൽക്കും എന്നുള്ളത് ബാബിലോണിയരിൽ അവർ വിശ്വസിച്ചുകൊണ്ടിരുന്ന, അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ചിന്തയാണ്. ഇതിന്റെ റെഫറൻസസ് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 27:1, യെശയ്യ ചാപ്റ്റർ 27:1. അന്ത്യകാലത്ത് യഹോവ വിദ്രുത സർപ്പങ്ങളെ കൊല്ലുന്നതായിട്ട് പറയുന്നുണ്ട്. യെശയ്യ പ്രവാചകൻ പുസ്തകം 51:9 റഹബ് എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. ബൈബിളിൽ പലയിടത്തും അത് ആവർത്തിച്ചു വരുന്ന ഒരു വാക്കാണ്. The old belief in the struggle between the creating God and the dragon of chaos found its way in the Old Testament and is the explanation of creation. Isaiah tells of the day when God will slay the Leviathan and the crooked serpent and the dragon that is in the sea. In Jewish thought, this ancient dragon of chaos came to be known as Rahab. സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്, 84 സങ്കീർത്തനം 4 89:10, റഹബിനെയും ബാബേലിനെയും തറക്കുന്നതായിട്ട് ഉള്ള ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. വീണ്ടും ബേൽ എന്നുള്ള ഒരു വാക്ക് ബൈബിൾ കാണുന്നുണ്ട്. ബലിയെ എന്നുള്ള വാക്ക് നീതിനായവൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അതിനെ കാണുന്നത്. 1 Samuel 1:16, 1 Samuel 1:16, 1 Samuel 2:12, 1 Samuel 25:25, അങ്ങനെയുള്ള ഒരു വാക്ക് കാണുന്നുണ്ട്. ഏലി പുരോഹിതന്റെ മക്കൾ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന നീതിയാണ് അവിടെ ആ ഒരു അർത്ഥത്തിലാണ് കാണുന്നത്. ചൊമ്മേൽ പ്രവാചകന്റെ സമയ ഹന്ന നീചസ്ത്രീ എന്ന കരുതരുത് എന്ന് പറയുമ്പോൾ അവിടെയും ആ ഒരു അർത്ഥത്തിലാണ് അവിടെ കാണുന്നത്. വീണ്ടും ചൊമ്മേൽ 16:7 വാക്യം, ശിമയി ദാവീദിനെ ശപിക്കുന്നതും നീച രക്തപാതകം പാതക എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഇതൊക്കെയും ഇതിന്റെ ആ ഒരു വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. വീണ്ടും 1 രാജാക്കന്മാർ പുസ്തകം 21:1 നാബോത്തിനെതിരെ സാക്ഷി പറയുന്ന നീചന്മാരായ രണ്ടു പേരാണ്, അവരെയും ആ ഒരു അർത്ഥത്തിൽ തന്നെ കാണുന്നുണ്ട്. വീണ്ടും പോർഷ്യൻ സൊറാസ്ട്രിയൻ മതത്തിൽ പ്രകാശത്തിന്റെ ദൈവവും ഇരുട്ടിന്റെ ദൈവവും തമ്മിലുള്ള ഫൈറ്റുണ്ട്. അഫീർമാൻ ദ ഗോഡ് ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ഓർമുസ്ത്, ഇരുട്ടിന്റെ ദേവനായ ശ്രീരാമനും പ്രകാശത്തിന്റെ ദൈവമായ ഓർമുസ്തും തമ്മിലുള്ള ഫൈറ്റ്, അതും ഇതിന്റെ ഒരു ഭാഗമാണെന്നുള്ള ഒരു ചിന്ത നമുക്ക് കാണാനായിട്ടുണ്ട്. വീണ്ടും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14:12 വാക്യത്തിൽ നാശകൂപത്തിന്റെ അധിപതിയായ ലൂസിഫറിനെ കുറിച്ച് പറയുന്നുണ്ട്. And was cast down to hell. How are you fallen from heaven, O Deuce, son of dawn? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:2 എന്നെ കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും ദിനവൃത്താന്തം 21:1, ഇസ്രായേൽ ജനത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന സാത്താനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പഴയ നിയമത്തില് ഇതിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ. പുതിയ നിയമത്തിലും ഇതിനെക്കുറിച്ച് സിനോപ്റ്റിക് ഗോസ്പെൽസിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. കർത്താവ് രണ്ടാം പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 ആവർത്തിച്ച് പറയുന്ന ഭാഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:23 24:44 ഇതൊക്കെ അവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. 24:44 അങ്ങനെ നിങ്ങൾ നിനക്കാത്ത നാശം മനുഷ്യത്തിന്റെ വരും അവനെ തത്സമയ 24:44 and 24:23 ക്രിസ്തു ഇവിടെ അല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് ദൂതന്മാരെയും വഞ്ചിപ്പാനായിട്ട് പുറപ്പെടുന്നു എന്നുള്ള ഭാഗമുണ്ട്. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 13:22 മർക്കോസ് 13:22 വീണ്ടും 13:6 ലൂക്കോസ് 21:8 ഇവിടെയൊക്കെ കള്ള ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ സുവിശേഷത്തിൽ പറയുന്ന വാക്കുകൾ കള്ള ക്രിസ്തുക്കൾ, കള്ളപ്രവാചകർ, വ്യാജർ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് അവിടെ പൊതുവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 5:43 I have come in my father's name and you do not perceive me. If another comes in his own name, him you will receive. There is an idea of antichrist rather than that of false teaching. ഇത് പേഴ്സണലൈസ് ചെയ്ത് തന്നെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് വന്നത്. 2:1-17 ഭാഗത്ത് അധർമ്മ മൂർത്തിയുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. അതും പറയുന്ന ഒരു കാര്യമാണ് അധർമ്മ മൂർത്തി. യേശു ക്രിസ്തു ജഡധാരണം ചെയ്ത് എതിർത്തുകൊണ്ട് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കിയാണ് അന്തിക്രിസ്തുവിന്റെ ഉദ്ദേശം. ദാനിയേലിന്റെ പുസ്തകത്തിലെ അന്ത്യകാല വർണ്ണയോട് വളരെ സാമ്യമുള്ളതാണ്. യോഹന്നാന്റെ ഈ പുസ്തകത്തിലെയും അന്ത്യക്രിസ്തുവിനെ കുറിച്ചുള്ള വർണ്ണന. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. ഇതിൽ ആദ്യം നമ്മൾ ഇന്ന് കണ്ട 11:7 അത് ആഴത്തിൽ നിറഞ്ഞു വരുന്ന ഒരു മൃഗം എന്നുള്ള നിലയിലാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആഴത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മൃഗം. വീണ്ടും 12:1-17 ഭാഗത്ത് ഡ്രാഗൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും 13:1 ബീസ്റ്റ് വിത്ത് ടു ഹോംസ്. 17:3 വാക്യത്തിൽ ചുവന്ന മൃഗം, അത് റോമാ സാമ്രാജ്യം ഭരിച്ച നീറോ ആണെന്നുള്ള ഒരു അർത്ഥത്തിലാണ് കാണാനായിട്ട് വെക്കും. 13:3 റോമൻ സീസറെ കുറിച്ച് ആയിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മുടെ മോഡേൺ കാലഘട്ടത്തിൽ വരുമ്പോൾ, നമ്മൾ ക്രിസ്തുവിനെതിരെയുള്ള പഠിപ്പിക്കലൊക്കെ വരുമ്പോൾ പലരെയും അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഫൈറ്റ് വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെ വിശേഷിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ആന്റി ക്രൈസ്റ്റിന്റെ പ്രവർത്തനമാണ്, ചിന്തയാണ് എന്നുള്ള നിലയിൽ അതിനെ കുറിച്ച് കാണാറുണ്ട്. ചുരുക്കത്തിൽ ലോക ജീവിതത്തിൽ സുഖങ്ങളുടെ പ്രതീകമാണ് സാത്താൻ. അത് അന്ത്യകാലത്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച് ദൈവമക്കളെ വഴിതെറ്റിക്കും, ദൈവത്തിൽ നിന്ന് അകറ്റും എന്നതാണ് ഈ അന്ത്യക്രിസ്തുവിന്റെ പ്രത്യക്ഷത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാത്താന്റെ ആലോചനകൾക്കും ചിന്തകൾക്കും അടിപ്പെടാതെ ആത്മാവിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ നോമ്പിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ കടന്നു പോകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാത്താനോട് ജയിക്കാനായിട്ടുള്ള തന്ത്രങ്ങളെ കുറിച്ചാണ് നോമ്പ് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ശക്തിയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. സാത്താനോട് തോൽപ്പിക്കാനായിട്ട് ഇതൊരു ആത്മീക യുദ്ധമാണ് നോക്കുന്നത് പറയും. സാത്താനെയും അവന്റെ ബന്ധനങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ എയും. ദൈവത്തോടൊപ്പം ജീവിതം നയിപ്പാൻ തക്കോണം വിളിച്ചപ്പെട്ടിരിക്കുന്നവനാണ്. അന്തിക്രിസ്തുവിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ പ്രലോഭനങ്ങൾ പലതരത്തിൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കോണം പര്യാപ്തമാണ്. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കുവാനും ദൈവത്തോട് ചേർന്ന് ജീവിതം നയിപ്പാനും നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ളൊരു വിളിയാണ് നമുക്കുള്ളത് എന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 11 ചാപ്റ്ററിനെ കുറിച്ച് ഏകദേശം ഞാൻ പറഞ്ഞു. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത് ഈ ആഴ്ച അടുത്താഴ്ചയുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ വായിക്കാം. 10 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യം, ഒന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതനെ പറ്റി വിവരിക്കുക. 10 അധ്യായത്തിന്റെ ഉള്ളിട്ടുള്ള ചോദ്യമാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വരുന്നു, ആ ദൂതനെ കുറിച്ചുള്ള വിവരണം പറയാനായിട്ടാണ് നമുക്ക്. മേഘം എന്ന വസ്ത്രം ഉടുത്തിരുന്ന ദൂതന്റെ തലയിൽ ആകാശ വില്ല് ധരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം സൂര്യനെ പോലെയും കാലുകൾ തീത്തൂണുകൾ പോലെയും ഉള്ളവയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. 2, ദൂതന്റെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? ദൂതന്റെ കയ്യിൽ തുറന്ന ചെറിയ പുസ്തകം. ദൂതന്റെ കയ്യിൽ തുറന്ന ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു. 3 ചോദ്യം, ദൂതന്റെ കാലുകൾ നിലയുറപ്പിച്ചിരുന്നത് എവിടെ? വലതുകാൽ സമുദ്രത്തിന്മേലും ഇടതുകാൽ ഭൂമിമേലും വെച്ചിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊരു ആധിപത്യത്തിന്റെയും അധികാരത്തിന്റെയും ചിഹ്നമായിട്ടാണ്. യൂണിവേഴ്സിന്റെ മുകൾ മൊത്തമായിട്ട് അധികാരം ഉള്ളതുപോലാണ് അത് വെച്ചിരുന്നത്. വലതുകാൽ സമുദ്രത്തിന്മേലും ഇടതുകാൽ ഭൂമിമേലും വെച്ചിരുന്നു. 4, ദൂതൻ ആർക്ക് ശബ്ദിച്ചതിന് എന്തിനോടാണ് സാമ്യപ്പെടുത്തുന്നത്? അപ്പോൾ എന്താണ് സംഭവിച്ചത്? സിംഹം അലർന്നതിനോട്. ദൂതൻ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും ഇടിനാദും മുഴക്കി. 7 ഇടിനാദും ഉണ്ടായി. ഇത്തരം സിംഹം അലർന്നതിനോട് സാമ്യപ്പെടുത്താം. ദൂതൻ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിനാദും ഇടിനാദത്തെങ്കിൽ എഴുതുവാൻ ഭാവിച്ച യോഹന്നാൻ സ്ലീഹ കേട്ട ശബ്ദം എന്തായിരുന്നു? ഇടിനാദമുണ്ടായപ്പോൾ യോഹന്നാൻ എഴുതുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ കേട്ട ശബ്ദം മുദ്രയിട്ടേക്കുക എന്നത് സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇടിനാദത്തിലൂടെ യോഹന്നാൻ ശ്രമിച്ച ദൂത എഴുതുന്നതിനെ വിലക്കുകയാണ് സ്വർഗം ചെയ്തത്. മുദ്രയിട്ടേക്കുക എന്നുള്ള ശബ്ദമാണ് സ്വർഗത്തിൽ നിന്ന് കേട്ടത്. ദൂത എഴുതുന്നതിനെ സ്വർഗം വിലക്കി. 6, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതൻ കൈ ആകാശത്തേക്ക് ഉയർത്തി പറഞ്ഞ പ്രതിജ്ഞ എന്തായിരുന്നു? എങ്ങനെയുള്ള ദൈവത്തെ തുല്യാണ് സത്യം ചെയ്തത്? ഇനി കാലമുണ്ടാകുകയില്ല. 7 ദൂതൻ കാഹളം ഊതുമ്പോൾ ദൈവം തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് സംഭവിക്കുമെന്ന് അറിയിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എന്നുവെച്ചാൽ ദൈവത്തിന്റെ മർമ്മം നിവർത്തിയാകും. ഇതാണ് ആകാശത്തിലെ കൈ ഉയർത്തി ദൂതൻ സകലത്തിന്റെയും സൃഷ്ടാവും അനാദിയായ സജീവനായിരിക്കുന്നതിനുമായ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്തത്. ഇനി കാലമുണ്ടാകുകയില്ല. 7 ദൂതൻ കാഹളം ഊതുമ്പോൾ ദൈവം തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും, എന്നുവെച്ചാൽ ദൈവത്തിന്റെ മർമ്മം നിവർത്തിയാകും. ഇതാണ് ആകാശത്തിന്റെ കൈ ഉയർത്തി ദൂതൻ സകലത്തിന്റെയും സൃഷ്ടാവും അനാദിയും സജീവനുമായിരിക്കുന്നതിനുമായ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്തത്. സ്വർഗത്തിൽ നിന്ന് 2 കേട്ട ശബ്ദം യോഹന്നാന് കൊടുത്ത കൽപ്പന എന്തായിരുന്നു? നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമി മേലും നിൽക്കുന്ന ദൂതന്റെ കയ്യില് തുറന്ന പുസ്തകം വാങ്ങുക എന്നുള്ളതാണ്. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമി മേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക ാണ് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച കൽപ്പന. ദൂതനോട് പുസ്തകം ആവശ്യപ്പെട്ട യോഹന്നാൻ കിട്ടിയ മറുപടി ഉണ്ടായിരുന്നു, നീ ഇത് വാങ്ങിച്ചില്ലുക, അത് നിന്റെ വയസ്സിനെ കഴിപ്പിക്കുമെങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും. ദൂതൻ പറഞ്ഞ പ്രകാരമാണ്, നീ ഇത് വാങ്ങിച്ചില്ലുക, ഇത് നിന്റെ വയസ്സിനെ കഴിപ്പിക്കും എങ്കിലും നിന്റെ വായിൽ തേൻ പോലെ മധുരം ആയിരിക്കും. പുസ്തകം കഴിച്ചപ്പോൾ യോഹന്നാൻ ഉണ്ടായ അനുഭവം ഉണ്ടായിരുന്നു, വായിൽ തേൻ പോലെ മധുരിച്ചത്, വയറ്റിൽ നിന്നപ്പോൾ കയ്പ് ഉളവാക്കി. തന്റെ കൽപ്പന പ്രകാരം പുസ്തകം കഴിച്ച് യോഹന്നാനോട് പിന്നീട് ദൂതൻ എന്താണ് അറിയിച്ചത്, ഇനി അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടത് വരും, ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും, ഇതായിരുന്നു ദൂതന്റെ അറിയിപ്പ്. ആറും ഏഴും കാഹളങ്ങൾക്കിടയിൽ യോഹന്നാൻ കാണുന്ന രണ്ട് ദർശനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ആര്? ചെറു പുസ്തകമെഴുതിയ മാലാഖയും ദൈവത്തിന്റെ വരം ലഭിച്ചവരായ രണ്ട് സാക്ഷികൾ. നമ്പർ 12. ഈ രണ്ട് ദർശനങ്ങളുടെ ഉദ്ദേശം ലോകാന്തികാലത്തെ സഭയുടെ അവസ്ഥ, സഭയുടെ ദൗത്യം, ഇവ രണ്ടും സഭാംഗങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. മേഘം വസ്ത്രമാക്കി മാലാഖയുടെ ദർശനം നൽകുന്ന പ്രധാന സൂചനകൾ എന്തല്ല? പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് ദൈവം സംരക്ഷണം നൽകും, ഇത് യുഗാദ്യത്തിന്റെ പ്രത്യേകതയാണ്, യഹോവയായ ദൈവം സ്വന്ത ജനത്തോട് ചെയ്ത ഉടമ്പടിയോടുള്ള തന്റെ വിശ്വസ്തത, ഇതുമുണ്ട്. പീഡിപ്പിക്കുന്ന സഭയ്ക്ക് ദൈവം സംരക്ഷണം നൽകും, യുഗാന്ത്യത്തിന്റെ പ്രത്യേകതയാണ്, യഹോവയായ ദൈവം സ്വന്ത ജനത്തോട് ചെയ്ത ഉടമ്പടിക്കുള്ള തന്റെ വിശ്വസ്തത, ഈ മൂന്ന് കാര്യങ്ങളാണ് ജീവിക്കുന്നത്. 14. ചെറിയ പുസ്തകം തുറന്നിരിക്കുന്നതിന്റെ പ്രസക്തി എന്ത്? ചെറിയ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഉടനെ തന്നെ എല്ലാ സഭകളും അറിയിക്കേണ്ടതാണ് അറിയും എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ തുറന്നിരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം. താഴെ പറയുന്ന കാര്യങ്ങൾ അഥവാ സൂചനകൾ എന്താണ്? ഇതിനാദം സമുദ്രത്തിന്റെ മേലും ഭൂമി മേലും നിൽക്കുന്ന മാലാഖയ്ക്ക് ലഭിച്ച അധികാരം, അതാണ് ഇതിനാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടിനാദം കൊണ്ട് വരാനിരിക്കുന്ന ദൈവ കോപത്തിനെയാണ് ഇടിനാദം സൂചിപ്പിക്കുന്നത്. ഭൂസമുദ്രങ്ങളിലുള്ള മാലാഖയുടെ കാലുകളാണ് സമുദ്രത്തിന്റെ മേലും ഭൂമിയുടെ മേലും ഉള്ള അധികാരം. ഇടിനാദം വരാനിരിക്കുന്ന ദൈവ കോപത്തെയാണ്. മുദ്രയിട്ടേക്കുക എന്നുള്ളത് ഇരുമുഴക്കത്തിലൂടെ കേട്ട ദൂത് വെളിപ്പെടുത്തരുത് എന്നുള്ളതാണ്. കൈകൾ ഉയർത്തി പറയുന്നത് സത്യം ചെയ്യുന്നതിനെയാണ്. കാലമുണ്ടാകുകയില്ല എന്ന് പറയുന്നത് യുഗാന്ത്യത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവിക മർമ്മം എന്നുള്ളത് അന്ത്യകാലത്ത് ദൈവം വെളിപ്പെടുത്തുന്ന തന്റെ പദ്ധതികളും തീരുമാനങ്ങളുമാണ്. മധുരവും കയ്പും കൊടുക്കുന്ന പുസ്തകം, അത് പ്രവചനങ്ങൾ മനുഷ്യരൊക്കെ ഉള്ളതാണെന്നെല്ലാം മധുരവും വിധിന്യായങ്ങൾ കയ്പും ഉളവാക്കുന്നതാണ്. വെളിപാട് പുസ്തകത്തിൽ ഒരു തവണ മാത്രമാണ് യോഹന്നാൻ എഴുതുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നത്. എപ്പോൾ? ചെറിയ അധ്യായത്തിൽ വെളിപാട് പുസ്തകം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇതിനാദത്തിൽ ലഭിച്ച ദൂത എഴുതുവാൻ സ്ഥാപിച്ചപ്പോൾ പുസ്തകം വാങ്ങിച്ചില്ല എന്നുള്ള നിർദ്ദേശം കൊണ്ട് ഉദ്ദേശിച്ചത് പുസ്തകത്തിന്റെ ഉള്ളറും നല്ലതുപോലെ മനസ്സിലാക്കുക, അത് അതിന്റെ സന്ദേശം ഉൾക്കൊള്ളുക എന്നുള്ള അർത്ഥമാണ് അതിനകത്തുള്ളത്. പത്താം വാക്യത്തിന്റെ അവസാനത്തിൽ മനുഷ്യരെ എത്രയായി തിരിഞ്ഞിരിക്കുന്നു അവയതല്ല. നാലായിട്ട് വംശങ്ങൾ, ജാതികൾ, ഭാഷകൾ, ഗോത്രങ്ങൾ. വംശങ്ങൾ, ജാതികൾ, ഭാഷകൾ, ഗോത്രങ്ങൾ അഞ്ചു പ്രാവശ്യം ഇത് പറയുന്നുണ്ട്. ഈ തരംതിരിക്കൽ നൽകുന്ന സൂചന യാതൊരു വ്യത്യാസവും പ്രവർത്തനവും കൂടാതെ പ്രകൃതത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സകല മനുഷ്യരെയും ബാധിക്കും എന്നുള്ളൊരു സന്ദേശമാണ് ഇതിനകത്ത് ഉള്ളത്. പത്തൊമ്പതാമത്തെ വാക്യം, അനേകം മനുഷ്യരോട് യോഹന്നാൻ പ്രവചിക്കേണ്ടി വരും എന്ന് പറയുന്നത് എന്താണ്? ഏഴാം ദാഹനം മൂന്നുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളായിരിക്കാം പ്രവചിക്കേണ്ടി വരുന്നത്. ലാസ്റ്റില് ദൈവത്തിന്റെ മർമ്മം അഥവാ രഹസ്യം എന്നതിന്റെ ഗ്രീക്ക് സുറിയാനി പരിഭാഷ ഇടന്തല്ല. ഗ്രീക്ക് മിസ്റ്റീരിയോൺ എന്നുള്ള വാക്കും സുറിയാനി റോസോ എന്നുള്ള വാക്കുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മള് ഇന്ററാക്ടിങ് അല്ലാത്തതുകൊണ്ട് എത്രമാത്രം എല്ലാവർക്കും ഇങ്ങനെ മനസ്സിലായി എന്ന് അറിയത്തില്ല. എന്നാലും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അയച്ചു തരാം. പതിനൊന്നാം അധ്യായത്തിന്റെ അടുത്ത ആഴ്ച വായിക്കുന്നതാണ്. അവരവിടെ ആയിരുന്നു പ്രത്യേകിച്ച്
ഒന്നുമില്ല. താങ്ക് യു വെരി മച്ച്. നാളെ ക്ലാസ് ഉണ്ടാകും. അതുപോലെ അച്ഛന് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആൻറ്റിക്ക് ഉടനെ അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പം ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ആൻസർ കിട്ടി. അതുപോലെ ഇതും ആൻറ്റി ഉടനെ അയച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പം അടുത്ത നാളത്തെ ക്ലാസ്സിന് അടുത്ത ആഴ്ച ഒന്ന് മുടക്കമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന്. പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. ദൈവമായ കർത്താവേ, കൃപയിൽ ഞങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നു. ദൈവമേ അനുഗ്രഹത്തോടെ സംബന്ധിച്ചെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ആനന്ദിന്റെ കാവലിലും എന്റെ തണലിലും ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇത് ഞങ്ങളായിരിക്കും ദൈവകൃതിയിലാവുന്ന പാടുവാൻ തക്കും ഞങ്ങളതിനെ സഹായിക്കണമേ. കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അന്യ ജീവിതത്തെ ശക്തിയുള്ളതാക്കി തീർക്കുവാൻ സ്വന്തമേ സഹായിക്കണമേ. നടപടിഹീനതകളോ കുറവുകളോ ദൈവമേ മനസ്സിലാക്കുന്നതിന് തടസ്സമായിട്ട് നൽകരുത്. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നാട്ടിലെ അനുഭവങ്ങളെയും സ്വർഗം നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ. ഇതിനോടെ അസംബന്ധിച്ചവരെ ഓർക്കുന്നു. നാട്ടിലെ ഭാരങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യ ഭാരങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ജീവിതം കൊണ്ടുപാടെയും മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ കൃപയിൽ എല്ലാവരെയും പൊതിയണമേ. അവരുടെ ആയി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും സ്വർഗം വാഴ്ത്തണമേ. അവിടുത്തെ ഉയർത്തുന്നതിനാളിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ദൈവമേ അനുഗ്രഹമായി ഇരിക്കുവാൻ സ്വർഗരുടെ ആക്കണമേ. ഞങ്ങളുടെ നോമ്പ് ദൈവമേ ഞങ്ങളെ കൂടുതൽ അനുഗ്രഹ പൂർണ്ണതാക്കി തീർക്കുവാൻ സഹായിക്കണമേ. എന്റെ വിദ്യാശം ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ രക്താനുഭവങ്ങളെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്താനുഭവങ്ങൾ ഞങ്ങൾ എത്തിക്കല്ല എന്നുള്ള ബോധ്യം നമുക്ക് തരണമേ. അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. അതിലൂടെ എന്റെ സ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വഭിമാനിക്കണമേ. വിവിധ നിലകളിൽ അവിടുത്തെ കൊണ്ട് അധ്വാനിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടതായി തീരുവാൻ സ്വർഗ്ഗയാക്കണമേ. എല്ലാ അധ്വാനങ്ങൾക്കും നൂറുകളുടെ ആദ്യം നിന്ന് കുറവിലെത്തിക്കുവാൻ സ്വർഗം സഹായിക്കണമേ. ഒരു ശുദ്ധന്മാരെ ശുദ്ധിമുട്ടുകളെ ഞങ്ങൾ കുറവിലേക്ഷിക്കണമേ. കേരളത്തിനെതിരെയായ പരിശുദ്ധാത്മയുടെ മധ്യസ്ഥങ്ങൾക്ക് അനുഗ്രഹവും കാവലും നന്ദിയുമായിട്ട് തരണമേ. വിശുദ്ധന്മാരുടെ വിശുദ്ധിയുടെ പ്രാർത്ഥന കൂട്ടായിരിക്കണമേ. രാത്രി കൃപകൂട്ടായിരിക്കണമേ. മഹാജ്ഞയുടെ കുട്ടുമ്പോഴും കുറവുമായ പ്രാർത്ഥന ഉടമമാരും ആവശ്യമെത്തുന്നു. കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്ക് തീർക്കണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും ഉന്നയിക്കും തന്നെ മുമ്പേ. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഗുഡ് നൈറ്റ് ഓൾ. ബൈ.